2022 May 13 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. രാജ്യദ്രോഹക്കുറ്റം ഇല്ലാതാവുമ്പോൾ നിലപാട് പങ്ക്തിയിൽ പ്രത്യേക ലേഖകൻ MH വിഷ്ണു എഴുതുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ തിളങ്ങുന്നൊരു അധ്യായം എഴുതിച്ചേർത്ത് ചരിത്രപരമായൊരു വിധിയിലൂടെ 152 വർഷമായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഭാഗമായ 124A വകുപ്പ് പ്രയോഗിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്ന ഈ വകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കും വരെ പുതിയ കേസുകൾ, നിലവിലുള്ള കേസുകളിൽ തുടരന്വേഷണം, അറസ്റ്റ്, വിചാരണ ഉൾപ്പെടെയുള്ള നടപടികളും പാടില്ലെന്നാണ് ഉത്തരവ്. നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കുന്ന ഏതൊരു പരാമർശത്തെയും അടയാളത്തെയും രാജ്യദ്രോഹക്കുറ്റമായി വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ ജീവപര്യന്തം തടവിനുവരെ ശിക്ഷിക്കാവുന്ന 124A വകുപ്പ് ഏറെക്കാലമായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിൽ 20 താഴെ കേസുകളാണ് ഉള്ളത്. കേസുകളിൽ പലപ്പോഴായി കോടതികൾ രാജ്യദ്രോഹക്കുറ്റം ഒഴിവാക്കിയിട്ടുമുണ്ട്. UAPA അടക്കമുള്ള വകുപ്പുകൾക്കൊപ്പം രാജ്യദ്രോഹത്തിന് 124A വകുപ്പ് പ്രയോഗിക്കുകയാണ് കേരളത്തിലെ പതിവ്. പൌരന്മാർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുമ്പോൾ അങ്ങേയറ്റത്തെ ജാഗ്രതയാണ് വേണ്ടത്. വൈരാഗ്യബുദ്ധിയോടെയും പ്രതിഷേധങ്ങളും എതിർശബ്ദങ്ങളും ഇല്ലാതാക്കാനും ഇത്തരം കടുത്ത വകുപ്പുകൾ ചുമത്തുന്നത് ജനാധിപത്യത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭൂഷണമല്ല. രാജ്യദ്രോഹക്കുറ്റം കൊളോണിയൽ ഭരണകാലത്തിന് വേണ്ടിയുള്ളതായിരുന്നുവെന്നും ഇപ്പോഴത്തെ സാമൂഹിക പരിസ്ഥിതിക്ക് യോജിച്ചതല്ലെന്നുമാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത്. സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കുകയും സർക്കാരിനെ അവമതിക്കുകയും ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും ആ കുറ്റം ചെയ്യുന്നവരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നും കുറ്റം തെളിഞ്ഞാൽ 3 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാമെന്നും അനുശാസിക്കുന്ന വകുപ്പാണിത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ പൌരന്മാർക്കുമേൽ യഥേഷ്ടം രാജ്യദ്രോഹം ചുമത്തുന്നതിന് ജനാധിപത്യ സമൂഹത്തിൽ എന്ത് ന്യായീകരണമാണ് ഉള്ളതെന്നാണ് സുപ്രീംകോടതിയുടെ ചോദ്യം. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം, സായുധ വിപ്ലവത്തിന് ആഹ്വാനം, കള്ളനോട്ടടിക്കൽ, സായുധ പരിശീലനം, ആയുധ ശേഖരണം എന്നിങ്ങനെയുള്ള കേസുകളിലാണ് കേരളത്തിൽ 124A വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. ഏറെയും മാവോയിസ്റ്റുകൾക്കെതിരെ. മാവോയിസ്റ്റ് CP ജലീൽ കൊല്ലപ്പെട്ടതിൽ പോലീസിനെതിരെ കേസെടുക്കണമെന്ന് പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ പോസ്റ്റർ പതിച്ചതിനും CP ജലീൽ കൊല്ലപ്പെട്ടത് സുപ്രീംകോടതി മാർഗനിർദ്ദേശപ്രകാരം അന്വേഷിക്കണമെന്ന ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ പേരിൽ പോസ്റ്റർ പതിച്ചതിനും ബേസ് മൂവ്മെന്റ് സംഘടനയുടെ പേരിൽ കൊച്ചി പോലീസ് കമ്മീഷണറേറ്റിൽ വാട്സാപ്പിൽ ഭീഷണി സന്ദേശം അയച്ചതിനും രാജ്യദ്രോഹക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. CPI മാവോയിസ്റ്റ് സംഘടനയിൽ ചേരാൻ ആഹ്വാനം ചെയ്ത് കോഴിക്കോട് നല്ലളത്ത് സ്കൂളിനടുത്ത് പോസ്റ്റർ പതിച്ചതിനും 124A വകുപ്പ് ചുമത്തി. തോക്കും മാരകായുധങ്ങളുമായി മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്തതിന് മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ കോഴിക്കോട്ട് 3 കേസുകൾ എടുത്തിരുന്നെങ്കിലും എല്ലാ കേസുകളിലും രാജ്യദ്രോഹക്കുറ്റം ഹൈക്കോടതി റദ്ദാക്കി. രാജ്യദ്രോഹക്കുറ്റം സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയാലും UAPA നിയമത്തിൽ അതിശക്തമായ ഭേദഗതികൾ വരുത്താനാണ് സാധ്യത. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്തുന്നത് സംസ്ഥാനത്തും പതിവാണ്. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട എല്ലാ കേസുകളിലും കേരളത്തിൽ UAPA ശക്തമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതിനാൽ പ്രതികൾ വിചാരണ നേരിടേണ്ടിവരും. IPC 124A പോലെ ഏറെ ദുരുപയോഗിക്കപ്പെടുന്നതാണ് UAPA. സർക്കാരിനും പോലീസിനുമെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിച്ചതിന് പോലും UAPA ചുമത്തി കേരള പോലീസ് വിവാദത്തിലായിട്ടുണ്ട്. കോഴിക്കോട്ടെ അലൻ ഷുഹൈബിനും താഹാ ഫസലിനുമെതിരെ UAPA ചുമത്തിയത് നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഭീകര സംഘടനയെ പിന്തുണച്ചാൽ പോലും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തോടെയുള്ള കുറ്റകൃത്യങ്ങളിലെ UAPA 38-39 വകുപ്പുകൾ ചുമത്താവൂ എന്ന് അലൻ താഹ കേസിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വകുപ്പിട്ടാൽ 10 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ദേശീയഗാനത്തെ അപമാനിച്ചെന്നാരോപിച്ച് എഴുത്തുകാരൻ കമാൽ ചവറയ്ക്കും മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് സാമൂഹ്യ പ്രവർത്തകൻ നാദറിനുമെതിരെ UAPA ചുമത്തിയത് റദ്ദാക്കേണ്ടി വന്നു. പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരായ 42 കേസുകളിൽ UAPA ചുമത്തിയതും റദ്ദാക്കിയിട്ടുണ്ട്. UAPA പോലീസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്റ്റേഷൻ തലത്തിൽ UAPA ചുമത്തുന്നത് വിലക്കിയിട്ടുണ്ട്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി PS ഗോപിനാഥൻ നായർ സമിതിയുടെ ശുപാർശയുണ്ടെങ്കിലേ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകൂ. 1 സർക്കാരെടുത്ത 145 UAPA കേസുകളിൽ 8 പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയുള്ളൂ. കോഴിക്കോട്ടെ പന്തീരാങ്കാവ് കേസിൽ അലൻ ഷുഹൈബ്, താഹാ ഫസൽ എന്നിവർക്കെതിരെ ചുമത്തിയ UAPA റദ്ദാക്കി സുപ്രീംകോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചിരുന്നു. സർക്കാരിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിനും ലഘുലേഖ വിതരണം ചെയ്തതിനുമെല്ലാം കേരള പോലീസ് യുവാക്കൾക്കെതിരെ UAPA ചുമത്തുന്നതിന് കനത്ത തിരിച്ചടിയായിരുന്നു ഈ ഉത്തരവ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായ UAPA എന്ന നിയമം യാതൊരു പരിശോധനയുമില്ലാതെ പൌരന്മാർക്കുമേൽ ചുമത്തുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് നല്ലതല്ല. തൊട്ടതിനും പിടിച്ചതിനുമൊന്നും ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്തുന്ന കാലം കഴിഞ്ഞെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് 48 മണിക്കൂർ കഴിയും മുൻപാണ് കോഴിക്കോട്ട് ലഘുലേഖ വിതരണം ചെയ്തെന്നാരോപിച്ച് 2 CPM പ്രവർത്തകരെ ഇതേ നിയമം ചുമത്തി പോലീസ് ജയിലിലടച്ചത്. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും UAPA ചുമത്താൻ നിർദ്ദേശിക്കുന്ന മറുനാടൻ പോലീസ് ഉദ്യോഗസ്ഥരും അനുമതി നൽകുന്ന പോലീസ് നേതൃത്വവുമാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. ദുരുപയോഗം വ്യാപകം. സർക്കാരിനും പോലീസിനുമെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലും ഭീകരവിരുദ്ധ നിയമം ചുമത്തിയെന്ന വിമർശനമുണ്ടായതോടെ സർക്കാർ പുനഃപരിശോധിച്ചു. പൊതുപ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരായ 42 കേസുകളിൽ പോലീസ് അനാവശ്യമായി UAPA ചുമത്തിയതായി കണ്ടെത്തി. ഈ കേസുകളിൽ UAPA വകുപ്പുകൾ ഒഴിവാക്കാൻ കോടതികളിൽ അപേക്ഷ നൽകി. ജാഗ്രതയില്ലാതെ UAPA ചുമത്തിയത് ഗൌരവകരമാണെന്ന് കേസുകൾ പുനഃപരിശോധിച്ച വിദഗ്ധ സമിതി വിലയിരുത്തി. ഇതോടെ UAPA വകുപ്പുകളെക്കുറിച്ച് SPമാർക്കും DYSPമാർക്കും അറിവുണ്ടാകാൻ സർക്കാർ ശില്പശാല നടത്തിയിരുന്നു. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലായിരുന്നു ഏറ്റവുമധികം UAPA കേസുകൾ. മാവോയിസ്റ്റുകൾക്ക് പണം നൽകിയതിനും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പോസ്റ്റർ പതിച്ചതിനുമൊക്കെ UAPA ചുമത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനുള്ള UAPA പോലീസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്റ്റേഷൻ തലത്തിൽ UAPA ചുമത്തരുതെന്ന് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യക്തികളെ ഭീകരരാക്കാം. UAPA നിയമത്തിൽ അടുത്തിടെ വരുത്തിയ ഭേദഗതിയിലൂടെ വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. UAPA ചുമത്തിയാൽ ജാമ്യം കിട്ടില്ല. 2004 ഭീകരവിരുദ്ധ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ശക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ ഭേദഗതികൾ കൊണ്ടുവന്നു. രാഷ്ട്രീയ കൊലക്കേസുകളിലും UAPA ചുമത്തുന്നുണ്ട്. റെയിൽവേ, തുറമുഖം, വ്യവസായം എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാലും UAPA ചുമത്താം. അറസ്റ്റിനും റെയ്ഡിനും പോലീസിന് വിപുലമായ അധികാരമുണ്ട്. ഇതിനൊന്നും വാറന്റ് വേണ്ട. വിശ്വസനീയമായ കാരണമോ വിവരമോ ഉണ്ടെങ്കിൽ അറസ്റ്റാവാം. 43D(2) വകുപ്പ് പ്രകാരം 180 ദിവസം വരെ പ്രാഥമിക തടങ്കലിൽ വയ്ക്കാം. 43D(5) വകുപ്പ് പ്രകാരം പ്രോസിക്യൂഷന്റെ അനുമതിയില്ലാതെ ജാമ്യം കിട്ടില്ല. സുപ്രീംകോടതി പറഞ്ഞത്, ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ മാത്രം UAPA നിലനിൽക്കില്ലെന്ന് അലൻ താഹ കേസിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ്. അത്തരം സംഘടനകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ UAPA പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കൂ. ഭീകര സംഘടനയ്ക്കു വേണ്ടി പണം ശേഖരിക്കുന്നത് UAPA നിയമത്തിലെ 40-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. എന്നാൽ പന്തീരങ്കാവ് കേസിൽ അലനും താഹയ്ക്കുമെതിരെ ഈ ആരോപണം ഇല്ല. ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ മാത്രമേ UAPA 38-39 വകുപ്പുകൾ നിലനിൽക്കൂ. ഭീകര സംഘടനയിൽ അംഗമാണ് എന്നതുകൊണ്ട് മാത്രം 38-ാം വകുപ്പ് നിലനിൽക്കില്ല. ഭീകര സംഘടനയെ പിന്തുണച്ചാൽ പോലും അത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ ചെയ്തതാണെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ 39-ാം വകുപ്പ് നിലനിൽക്കില്ല. 38-39 വകുപ്പുകൾക്ക് 10 വർഷം തടവും പിഴയുമാണ് പരമാവധി ശിക്ഷ. കുറ്റകൃത്യത്തിന്റെ കാഠിന്യവും മറ്റ് വസ്തുതകളും കണക്കിലെടുത്ത് 38-39 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് പിഴ മാത്രം ചുമത്തി പ്രതിയെ വിടുകയുമാകാം. അലനും താഹയ്ക്കുമെതിരെ UAPA 20-ാം വകുപ്പ് കേരള പോലീസ് ചുമത്തിയെങ്കിലും NIA ഒഴിവാക്കിയിരുന്നു. 20-ാം വകുപ്പ് പ്രകാരം പരമാവധി ജീവപര്യന്തവും പിഴയുമാണ് ശിക്ഷ. സ്വർണക്കടത്ത് ആവിയായി. UAPA നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര ചാനൽ ദുരുപയോഗിച്ചുള്ള സ്വർണക്കടത്ത് കേസ് ആവിയായി മാറി. കോളിളക്കമുണ്ടാക്കിയ ഈ കേസ് സാധാരണ കള്ളക്കടത്ത് കേസായി മാറി. കള്ളക്കടത്ത് നടത്തിയ 30.245 കിലോഗ്രാം സ്വർണവും സ്വർണക്കടത്തിലെ പങ്കാളിത്തത്തിന് സ്വപ്നയ്ക്കും സരിത്തിനും ലഭിച്ച 14.98 ലക്ഷവും പ്രതികളുടെ 1.85 കോടിയുടെ സ്വത്തുക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. റെബിൻസ് അടക്കമുള്ള 9 പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത 14.82 കോടി രൂപ വിലവരുന്ന സ്വർണം നികുതി അടച്ചാൽ കസ്റ്റംസിന് തിരികെ നൽകേണ്ടിവരും. മുഖ്യപ്രതിയായ KT റമീസ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് UAEയിലേക്ക് സ്വർണം കൊണ്ടുവന്നെന്നും NIA കണ്ടെത്തിയിരുന്നു. എന്നാൽ ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന സ്വർണമാണ് തീവ്രവാദ ഫണ്ടിംഗിനുൾപ്പെടെ കേരളത്തിലേക്ക് കടത്തുന്നതെന്ന് തെളിയിക്കാനായില്ല. ടാൻസാനിയയിൽ നിന്ന് യു എയിലേക്ക് വജ്രം കള്ളക്കടത്ത് നടത്തുന്ന തമിഴ്നാട്ടുകാരൻ ഫിറോസുമായി രണ്ടു പ്രതികൾക്കുള്ള ബന്ധം കണ്ടെത്താനും എൻ ഐ എ ശ്രമിച്ചിരുന്നു. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വലം കൈയായ ഫിറോസാണ് ആഫ്രിക്കൻ പൌരന്മാരെ ഉപയോഗിച്ചുള്ള വജ്രം കടത്തിന്റെ സൂത്രധാരൻ. ഫിറോസ് ബന്ധം കണ്ടെത്താനായെങ്കിൽ യു എ പി എ നിലനിർത്താൻ കഴിയുമായിരുന്നു. കള്ളക്കടത്തിലൂടെ കേരളത്തിലെത്തിക്കുന്ന സ്വർണം തീവ്രവാദ സംഘടനകൾക്കോ തീവ്രവാദ ബന്ധമുള്ളവർക്കോ കൈമാറിയെന്ന് എൻ ഐ എക്ക് കണ്ടെത്താനായില്ല. സ്വർണം വിറ്റ പണം റിവേഴ്സ് ഹവാലയായി ദുബായിലെത്തിച്ച് അത് വീണ്ടും സ്വർണം കടത്താനായി ഉപയോഗിച്ചതിന് ഈഡിയെടുത്ത കള്ളപ്പണക്കേസും എൻ ഐ എക്ക് തിരിച്ചടിയായി. ദുബായിൽ നിന്ന് 23 തവണയായി 104 കോടി വില മതിക്കുന്ന 230 കിലോ സ്വർണം നയതന്ത്ര ചാനലിലൂടെ കടത്തിയെന്നാണ് കണ്ടെത്തിയത്. ഭീകരബന്ധമുള്ളവരിൽ നിന്ന് പണം സ്വീകരിച്ചും യു എ ഇയുടെ വ്യാജരേഖകൾ നിർമ്മിച്ചും സ്വർണമൊഴുക്കിയെന്നാണ് കണ്ടെത്തിയതെങ്കിലും ദുബായിൽ അറസ്റ്റിലുള്ള ഫൈസൽ ഫരീദിൽ നിന്ന് ഇതിന്റെ തെളിവുകൾ ശേഖരിക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. പോലീസ് യു എ പി എ ചുമത്തിയാലും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി പി എസ് ഗോപിനാഥൻ നായർ അധ്യക്ഷനായ സമിതി യു എ പി എ നിലനിൽക്കുമോയെന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ സമിതിയുടെ ശുപാർശയോടെയെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകൂ. അനാവശ്യമാണെങ്കിൽ യു എ പി എ വകുപ്പ് റദ്ദാക്കും.